മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു റെക്കോർഡ് പറന്ന വർഷമാണ് കടന്നുപോയത്. സൂപ്പർ ഹിറ്റുകളുടെയോ കലാമൂല്യമുള്ള സിനിമകളുടെയോ കാര്യത്തിലല്ല, മറിച്ച് പുറത്തിറങ്ങിയ സിനിമകളുടെ എണ്ണത്തിൽ. 158 മലയാള ചിത്രങ്ങളാണ് 2013 റിലീസ് ചെയ്തത്. പക്ഷെ അതിൽ തിയേറ്ററുകളിൽ വിജയിച്ചാവട്ടെ 12 മുതൽ 15 വരെ ചിത്രങ്ങൾ മാത്രം. 2011 2012 ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ മലയാളത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിച്ചുവെങ്കിൽ 2013 മിക്ക ന്യൂ ജനറേഷൻ ചിത്രങ്ങളും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ പശ്ചാത്തലത്തിലാണ് മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് SBS മലയാളം റേഡിയോ ഇപ്പോൾ ഈ ചർച്ച സംഘടിപ്പിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കാൻബറയിൽ അമച്വർ ഷോർട്ട് ഫിലിം മേക്കറായിട്ടുള്ള വിജയ് ജോസഫ്, വിക്ടോറിയയിലെ വോണാബൂളിൽ സൈക്യാട്രിസ്റ്റും അതുപോലെ തന്നെ സിനിമാ ആസ്വാദകനുമായ ഡോക്ടർ IB നീരാക്കൽ, മെൽബണിൽ സിനിമാ ആസ്വാദകയായ സ്മിത ജയമോഹൻ, സിഡ്നിയിൽ നിന്ന് സിനിമകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റും സ്ഥിരമായി നിരൂപണം നടത്തുന്ന ഷാബു തോമസ് എന്നിവരാണ്. 4 പേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. എന്തായാലും നമ്മൾ 2013 സിനിമകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ട ചിത്രം ദൃശ്യം തന്നെയായിരിക്കും തോന്നുന്നു. കാരണം 2013 ഏക സൂപ്പർ ഹിറ്റ് എന്ന് പറയാവുന്നത് ദൃശ്യം തന്നെയാണ്. ഒരുപക്ഷെ ഷാബു മാത്രമേ അത് കണ്ടിരിക്കാൻ വഴിയുള്ളൂ, സിഡ്നിയിൽ മാത്രമേ ഓസ്ട്രേലിയയിൽ ഇതുവരെ എത്തിയിട്ടുമുള്ളൂ. ഷാബു, എന്തായാലും ഒരു തരത്തിലും ന്യൂ ജനറേഷൻ എന്ന് വിളിക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ് ദൃശ്യം. 90s മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വിളിച്ചിരുന്ന അതേ ഫോർമുലയിൽ എടുത്തിരിക്കുന്ന ഒരു കുടുംബ ചിത്രം, അതേ ഫോർമുലയിൽ ത്രില്ലർ. ഇത് കണ്ടു കഴിയുമ്പോൾ ന്യൂ ജനറേഷൻ എന്നൊരു പ്രയോഗത്തിന് ഇനിയും പ്രസക്തിയുണ്ട് എന്ന് ഷാബുവിന് തോന്നുന്നുണ്ടോ?
ഒരിക്കലും തോന്നുന്നില്ല. ഞാൻ ഈ ന്യൂ ജനറേഷൻ എന്ന കോൺസെപ്റ്റിൽ തന്നെ വിശ്വസിക്കുന്നില്ല. കാരണം ഡിജു പറഞ്ഞതുപോലെ ഈ ദൃശ്യം എന്ന സിനിമ അതൊരു 90s ഒരു അത് ആ ഒരു കഥാതന്തുവിൽ മെനഞ്ഞെടുത്ത സിനിമയാണ്. എങ്കിൽ പോലും എനിക്ക് ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ സിനിമയുടെ പ്രധാന വിജയത്തിന്റെ കാരണം അതിന്റെ കഥാതന്തുവോ അതൊരു ഓൾഡ് ജനറേഷൻ മൂവി ആയതുകൊണ്ടോ അല്ല, കഥ പറച്ചിലിന്റെ പ്രത്യേകതയാണ്. കാരണം അത് ഞാനൊരു ഉദാഹരണം വഴി പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, പഴയ ഒരു കഥാപ്രസംഗം നടത്തുന്ന ഒരു മഹാനായ ഒരു കലാകാരനെ കുറിച്ച് V. സാംബശിവൻ. അന്ന് ഈ V. സാംബശിവനോടൊപ്പം തന്നെ ഒരുപാട് കഥാപ്രസംഗം നടത്തുന്നവരും ഉണ്ടായിരുന്നു. പക്ഷെ ആരുടെയും കഥകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല. പക്ഷേ സാംബശിവന്റെ കഥാപ്രസംഗം എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു, അത് വീണ്ടും വീണ്ടും കേൾക്കുവാൻ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു. അതിന്റെ കാരണം അദ്ദേഹം കഥ പറയുന്ന ഒരു രീതിയായിരുന്നു. ഒരു കഥ നമ്മൾക്ക് പല രീതിയിൽ പറയാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ദൃശ്യത്തിന്റെ. ജിത്തു ജോസഫ് എന്ന സംവിധായകൻ നല്ലൊരു കഥാപറച്ചിലുകാരനാണ്. എനിക്ക് തോന്നുന്നത് ഒരു ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്ന രീതി കൊണ്ട് മാത്രമല്ല ഈ ദൃശ്യം സിനിമ വിജയിച്ചത്, ഇത് തികച്ചും ഇതിന്റെ കഥപറച്ചിലിന്റെ ആ വ്യത്യസ്തയിൽ കൊണ്ട് മാത്രമാണ് ഈ സിനിമ വിജയിച്ചത്.
തീർച്ചയായും. ഡോക്ടർ IB നീരാക്കൽ, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ എല്ലാ ആഴ്ചയും സിനിമ കാണാനായി 5 മണിക്കൂറിലേറെ കാർ ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും കടുത്തൊരു സിനിമ ആസ്വാദകൻ എന്ന രീതിയിൽ ന്യൂ ജനറേഷൻ എന്ന പ്രയോഗത്തിലേക്ക് മലയാള സിനിമ മാറിയ കഴിഞ്ഞ 2 വർഷം, ആ 2 വർഷം മലയാള സിനിമയ്ക്ക് എന്ത് ഗുണം കിട്ടി? പ്രത്യേകിച്ച് 2013 ന്യൂ ജനറേഷൻ ചിത്രങ്ങൾ പരാജയപ്പെടുന്നത് തുടർച്ചയായി നമ്മൾ കണ്ട സാഹചര്യത്തിൽ അത്തരമൊരു പ്രയോഗം ഇനിയും, അല്ലെങ്കിൽ അത്തരമൊരു ട്രെൻഡ് ഇനിയും തുടരേണ്ടതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
എന്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ മാറ്റത്തെയാണ് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പേരിൽ വലിയ കാര്യമില്ലെങ്കിലും എന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, മലയാള സിനിമ സൂപ്പർ താരങ്ങളുടെ സിനിമകളിൽ ഒതുങ്ങി പ്രമേയത്തിലൊക്കെ വളരെ ചുരുങ്ങിയ പ്രമേയങ്ങളും ഈ അമാനുഷിക സിനിമകളും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും അങ്ങനത്തെ സിനിമകൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്ന ഒരു സമയത്ത് നിന്ന് ഈ ന്യൂ ജനറേഷൻ സിനിമ ആഖ്യാനത്തിലും അവതരണത്തിലും എല്ലാം പുതുമകൾ കൊണ്ടുവന്ന് ഒരു മലയാള സിനിമയ്ക്ക് ഒരു ഒരു പുതിയ ജീവിതം കൊടുത്തെന്നാണ് എന്റെ അഭിപ്രായം. ഈ വർഷം 158 സിനിമകൾ ഇറങ്ങി എന്നുള്ളതും ഈ മലയാള സിനിമ പ്രവർത്തകർക്ക് അവരുടെ സിനിമകൾ വിജയിപ്പിക്കാനുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാനത് കാണുന്നത്. എന്നാ വെച്ചാൽ സിനിമയെ വ്യത്യസ്തമായി കാണുന്നവരും വ്യത്യസ്തമായ പ്രമേയങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കും സിനിമകൾ അവതരിപ്പിക്കാനും അത് പ്രേക്ഷകർ സ്വീകരിക്കൂ എന്നുള്ളൊരു ആത്മവിശ്വാസം കാരണമാണ് ഇത്രയധികം സിനിമകൾ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പുതിയ പ്രമേയത്തിൽ വന്ന പല സിനിമകളും കാണുകയും അവയെല്ലാം വളരെ ആസ്വദിക്കുകയും ചെയ്ത ആളാണ്. എന്റെ അഭിപ്രായത്തിൽ മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെ ഞാൻ അതിനെ കാണും.
തീർച്ചയായും. താങ്കൾ എന്തായാലും ന്യൂ ജനറേഷൻ എന്ന ഒരു പ്രയോഗത്തെ അല്ലെങ്കിൽ പോലും ആ ഒരു ട്രെൻഡിനെ പൂർണ്ണമായും അനുകൂലിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്മിത ജയമോഹൻ, എന്തായാലും കുടുംബ പ്രേക്ഷകരാണ് പലപ്പോഴും സിനിമയുടെ വിജയം എന്ന് പറയാറുണ്ട്. കുടുംബ പ്രേക്ഷകർ എന്നുകൊണ്ട് കൂടുതലായി ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ തന്നെയാണ്. സ്ത്രീ പ്രേക്ഷകർക്ക് ഈ ന്യൂ ജനറേഷൻ സിനിമ എന്ന ഒരു സങ്കല്പത്തോട് എത്രമാത്രം അനുകൂലിക്കാൻ കഴിയുന്നുണ്ട്?
ഞാൻ ഈ ന്യൂ ജനറേഷൻ സിനിമയുടെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും രണ്ടും കാണുന്ന ഒരാളാണ്. കാര്യം എനിക്ക് ഒന്നാമത് ഒരു സൂപ്പർ സ്റ്റാറിനെ ഞാൻ ആരാധിക്കുന്ന ഒരാളല്ല, പ്രത്യേകിച്ചും കഥകൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് പല ഡയറക്ടേഴ്സിനും ഈ സൂപ്പർ സ്റ്റാർസിൻ്റെ ഡേറ്റ്സ് വെയിറ്റ് ചെയ്യാതെ അവർക്കുണ്ടായിരുന്ന ഐഡിയകൾ പുറത്തു കൊണ്ടുവരാൻ, അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്ന കഥകൾ പുറത്തെടുക്കാൻ ഒരു അവസരം കിട്ടി. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ആദ്യം ഇറങ്ങിയ പല ഈ ന്യൂ ജനറേഷൻ കാറ്റഗറിയിലുള്ള പല സിനിമകളും നമ്മൾ ആസ്വദിച്ചതാണ്. ഇപ്പോഴാണ് കൂടുതലായും അത് വയലൻസിലേക്കും ആർക്കും ഒരു സ്റ്റോറി ലൈൻ ഇല്ലാതെ ഒരു സിനിമ എടുക്കാം, വേണമെങ്കിൽ ഒരു പുതിയൊരു ആളെ കിട്ടുകയാണെങ്കിൽ എന്നുള്ള ഒരു ട്രെൻഡ് വന്നത്. പക്ഷേ അതിന് ആദ്യം ഇറങ്ങിയ സിനിമകൾ ഞാൻ എനിക്ക് തോന്നുന്ന പല ഫാമിലികളും ആസ്വദിച്ചുണ്ടെന്ന് തന്നെയാണ്. കാര്യം അതുകൊണ്ടായിരിക്കണം ആ ഒരു ന്യൂ ജനറേഷൻ ട്രെൻഡ് വരിക. അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ആ ട്രെൻഡ് ഉണ്ടായതെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അത് കൂടുതലും വയലൻസിലോട്ടും അല്ലെങ്കിൽ ചില സിനിമകൾ ഓക്കെ ന്യൂ ജനറേഷൻ ആണെന്ന് പറയുമ്പോൾ ഫാമിലിക്ക് ഒപ്പം ഇരുന്ന് കാണാൻ പറ്റുമോ എന്ന് ഫാമിലികൾ സംശയിക്കുന്ന ചില സിനിമകളുണ്ട്. അങ്ങനെ ഒരു ഇത് വരുമ്പോഴേ ഉള്ളൂ അതിനോടൊരു ചെറിയ ഇഷ്ടക്കേട് വരുന്നത്. അല്ലാതെ നോക്കിയാൽ അത് പല വിധത്തിലും മലയാള സിനിമയെ സഹായിച്ചു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
തീർച്ചയായും സ്മിത, എന്തായാലും അത് കുടുംബത്തോടൊപ്പം ഇരുന്ന് എത്രത്തോളം കാണാൻ കഴിയുന്ന അതിർവരമ്പ് എവിടെ വരയ്ക്കുന്നു എന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. വിജയ് ജോസഫ്, വിജയ്, താങ്കളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിൽ ഒരുപക്ഷെ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും പ്രവർത്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. പഴയ രീതിയിലുള്ള കഥ പറച്ചിലും സാങ്കേതിക രീതിയിലുള്ള സിനിമയുമാണോ, അതോ ഈ ന്യൂ ജനറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പുതിയ കഥ പറച്ചിലും മറ്റുമാണോ താങ്കളെപ്പോലെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നത്?
ബിജു, അത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുതിയ സിനിമ എന്ന് പറയുന്ന പുതിയ ആളുകളോട് വരികയും അവർ പുതിയ സിനിമകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് സിനിമ എന്ന മാധ്യമത്തെ വളരെയധികം ഡെമോക്രറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു ഡിജിറ്റൽ ക്യാമറയും പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൗകര്യം, ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിന്റെ ഒക്കെ ആ ഒരു സമയത്ത് സിനിമ എന്നുള്ളത് ഒരു വളരെ ആക്സസിബിൾ ആയിട്ടുള്ള മീഡിയമായി മാറി കഴിഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ഈ രണ്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ വന്നപ്പോൾ തന്നെ പല ആളുകളും, അതായത് പുതിയ പുതിയ ഫിലിം മേക്കേഴ്സ്, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇതിലേക്ക് വരികയുണ്ടായി. പക്ഷെ അതിൻ്റെ കൂടെ കുറെ കള്ളനാണയങ്ങളും വന്നു. അതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. ഈ ഞാനിടയ മാതൃഭൂമിയിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു, പരസ്പരം വെട്ടിച്ചാവുന്ന സിനിമകൾ എന്ന് പറയുന്നത് 158 സിനിമകളാണ് അറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഒരു 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 പ്രശ്നം എന്ന് പറയുന്നത് ഈ 158 സിനിമകളിൽ എത്ര സിനിമകൾ ചർച്ചയാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കളിയാട്ടം എന്നുള്ളൊരു സിനിമ വന്നു ജയരാജന്റെ. ആ സിനിമ ചെറിയൊരു സിനിമയായിരുന്നു, അന്നത്തെ കാലത്ത് ഒരു ന്യൂ ജനറേഷൻ സിനിമയായിരുന്നു. പക്ഷെ അത് ചർച്ചയായപ്പെട്ട് എല്ലാവരും സംസാരിച്ചു. ഇന്ന് നമ്മൾ എത്ര പേര്, ഇപ്പം സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ പുതിയ സംവിധായകന്റെ 101 ചോദ്യങ്ങൾ എന്ന സിനിമ അദ്ദേഹത്തിന് മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ അവാർഡ് ലഭിച്ച സിനിമയാണ്. ആ 101 ചോദ്യങ്ങൾ എത്ര സമയം എത്ര പേരുടെ ഇടയിൽ ചർച്ചയായി എന്നുള്ള ഒരു വലിയ ചോദ്യമാണ്. അതുകൊണ്ട് ഇതിന് ഇപ്പോഴും നല്ല വശവും ചീത്തവശവും ഒരുപോലെയുണ്ട്. അതായത് നല്ല വശം എന്ന് പറയുന്നത് വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് വന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ക്യാമറയും കൊണ്ട് ഒരു ക്യാമറയും അത്യാവശ്യം ടെക്നിക്കൽ നോളജും സ്റ്റോറി ലൈനും പ്രതിഭയുള്ള ഒരാൾക്ക് നല്ലൊരു സിനിമ എടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതുപോലെ ഇത് വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള ഒരു ഒരു ഇതും കൂടി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മൾ വളരെ ഒരു ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ദശസന്ധിയിൽ തന്നെയാണെന്ന് തന്നെ പറയണം. അതായത് ന്യൂ ജനറേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ഇറങ്ങി ഓടേണ്ട ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു വന്നിരിക്കുകയാണെന്ന്.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, 2013 പുറത്തിറങ്ങിയ മലയാള ചിത്രങ്ങളെ കുറിച്ചും ഇത് പരിശോധിക്കുമ്പോൾ ന്യൂ ജനറേഷൻ എന്ന പ്രയോഗത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നതിനെക്കുറിച്ചുമുള്ള ഒരു പാനൽ ചർച്ചയാണ് ഇപ്പോൾ SBS മലയാളം റേഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. ഓസ്ട്രേലിയയിലെ 4 മലയാള ചലച്ചിത്ര പ്രേമികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ചർച്ചയിലേക്ക് വീണ്ടും. ഡോക്ടർ IB നേരാക്കലാണ് ഒരു പക്ഷേ ന്യൂ ജനറേഷനെ കൂടുതൽ ശക്തമായി അനുകൂലിച്ച ഒരു വ്യക്തി. താങ്കളോട് അത് ചോദിക്കുന്ന മറ്റു പലരും പറഞ്ഞൊരു കാര്യം, ന്യൂ ജനറേഷൻ എന്ന പേരിൽ ഒരുപാട് കള്ളനാണയങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ എന്ന ഒറ്റ വാക്കിന്റെ പിൻബലത്തിൽ വരുന്ന സിനിമകളെ നമുക്ക് പൂർണ്ണമായി പിന്തുണയ്ക്കാൻ കഴിയുമോ? താങ്കൾക്ക് എന്ത് തോന്നുന്നു?
ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നിനെയും പിന്തുണയ്ക്കാൻ സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയധികം ഈ 158 സിനിമകളിൽ 80% പുതുമുഖ സംവിധായകരാണ്. അപ്പൊ മലയാള സിനിമയിൽ സിനിമാ ലോകത്തോട്ട് അത്രയധികം പുതിയ താരങ്ങളാണ് വരുന്നത്, പുതിയ സാങ്കേതിക വിദഗ്ധരാണ് വരുന്നത്, പുതിയ സംവിധായകരാണ് വരുന്നത്. അപ്പൊ അത് മലയാള സിനിമയ്ക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടായിരിക്കും. അത് സിനിമ ഒരിക്കലും 100% എല്ലാ സിനിമകളും വിജയിക്കാൻ പോകുന്നില്ല. അപ്പം ഈ കള്ളനാണയങ്ങൾ അതിൽ ഉണ്ടാവുമെങ്കിലും കഴിവുള്ള പ്രഗത്ഭരായ പ്രമേയത്തിൽ പുതുമ കാണിക്കാൻ സാധിക്കുന്ന പുതിയ സാങ്കേതിക വിദഗ്ധരും സംവിധായകരും വരുന്നു എന്നാണ് അതിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എഫക്ട് ആയിട്ട് ഞാൻ കാണുന്നത്.
തീർച്ചയായും ഷാബു, ഇത് ഇത്തരത്തിൽ പുതിയ സംവിധായകരും മറ്റും വരുമ്പോൾ ഒരുപക്ഷെ ഷാബുവിനെ പോലുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ സിനിമകളെ ഒരുപാട് വിമർശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയ സംവിധായകരൊക്കെ വരുമ്പോൾ അവരുടെ ഒരു എഫേർട്ടിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ പ്രേക്ഷകരും വിമർശകരും തയ്യാറാവുന്നുണ്ടോ?
അത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പൊ ഞാൻ അതിന് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു, ഞാൻ ഈ ന്യൂ ജനറേഷൻ എന്ന ഇതിനെ ഞാൻ വീണ്ടും ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പറയുന്നു, ദൃശ്യം ഒരു ന്യൂ ജനറ ആ രീതിയിലാണെങ്കിൽ ദൃശ്യം ഒരു ന്യൂ ജനറേഷൻ മൂവി തന്നെയാണ്. കാരണം ദൃശ്യത്തിന്റെ വിഷയം കഥാതന്തു ക്ലീഷയാണ്. ദൃശ്യത്തിന്റെ കഥ ഓരോ സന്ദർഭവും എടുത്തു കഴിഞ്ഞാൽ അതിൽ പുതുതായിട്ടൊന്നുമില്ല, അതിൽ വലിയ കഥയില്ല. അറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു അബദ്ധം അതൊരു കുറ്റമാകുന്നു. അത് മാത്രമാണ് ഒറ്റ വാക്കിലൊരു കഥ. ആ ഒറ്റ വാക്കിലുള്ളൊരു കഥയെ 2.5 മണിക്കൂറിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒരു ദൃശ്യാനുഭവമാക്കി മാറ്റാൻ ജിത്തു ജോസഫിന് കഴിഞ്ഞെങ്കിൽ ആ അദ്ദേഹത്തിന്റെ ആ കഴിവിനെയാണ് ന്യൂ ജനറേഷൻ കഴിവെന്ന് പറയേണ്ടത്. അത് ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ 80s ഇറങ്ങിയ ഉയരങ്ങളിൽ എന്ന സിനിമ, എം ജി വാസുനാഥന്റെ കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഉയരങ്ങളിൽ എന്ന കഥ, പിന്നെ ചരിത്രം എന്നൊരു മമ്മൂട്ടിയുടെ കഥയുണ്ട്. അത് ഈ സിനിമകളൊക്കെ നമ്മൾ ഇന്ന് പരിശോധിച്ചാൽ ഇന്ന് ഇറങ്ങുന്ന നമ്മൾ ന്യൂ ജനറേഷൻ എന്ന ലേബൽ കൊടുക്കുന്ന സിനിമകളെക്കാളൊക്കെ 10 times മുകളിൽ നിൽക്കുന്ന സിനിമകളാണ്. അപ്പോൾ അന്നും ഈ ന്യൂ ജനറേഷൻ സിനിമകൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷൻ എന്നുള്ള 2 വിഭാഗം ഇല്ല. ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു സിനിമാകാരൻ, ഒരു സിനിമാ പ്രവർത്തകൻ, അത് ആരുമായിക്കൊള്ളട്ടെ, കഥാകൃത്തോ സംവിധായകനോ ആരുമായിക്കൊള്ളട്ടെ, അവർ അവരുടെ ആശയങ്ങൾ പുതിയ രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചാൽ അതിനെയാണ് ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്നത്. നമുക്കങ്ങനെ വിളിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ ലേബൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പുതുമ അത് മാത്രമാണ് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്.
തീർച്ചയായും മലയാള സിനിമയിൽ എപ്പോഴും പുതുമ തന്നെയാണ് പ്രേക്ഷകർ നോക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. സ്മിത നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഈ സൂപ്പർ താരങ്ങളുടെ ഒരു സിനിമകളെക്കാൾ കൂടുതൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്മിതയ്ക്കുണ്ട്. പക്ഷെ ഈ പുതിയ താരങ്ങൾ വരുന്ന പല ചിത്രങ്ങളും സ്മിത തന്നെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കുടുംബ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്നതാണോ? പ്രത്യേകിച്ചും വളരെ വിജയിച്ച ഒരു സിനിമയായിരുന്നു ആമേൻ എന്ന ചിത്രം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയത്. അതിൽ പോലും ഒരുപാട് പേർ വിമർശനം ഉന്നയിക്കുന്ന കണ്ടു, അത് കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാൻ കഴിയുന്നതല്ല, അതിൽ അസഭ്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. വളരെ വിജയിച്ച ഒരു സിനിമയിൽ പോലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രെൻഡിനെ വനിതകളും കുടുംബ പ്രേക്ഷകരും അനുകൂലിക്കുക?
ഈ ഇതേ പ്രശ്നം ചില സൂപ്പർ സ്റ്റാർ സിനിമകളിലും ഉണ്ടായിട്ടുണ്ട്. ഒരിടയ്ക്ക് ഇറങ്ങിയത് അതിലും വളരെയധികം വയലൻസും മറ്റുള്ള കാര്യങ്ങളും വരാൻ തുടങ്ങിയത് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ന്യൂ ജനറേഷൻ ആദ്യം ഇറങ്ങിയപ്പോൾ അത് നല്ല തീമായിരുന്നു, എല്ലാം എടുത്തിരുന്നത് വളരെ നമുക്ക് അതിൽ നിന്ന് വീണ്ടും മലയാള സിനിമയിലേക്ക്. ഇടയ്ക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നല്ല കഥകൾ ഇല്ലാതിരുന്നപ്പോൾ നമ്മൾ കൂടുതലായും ഹിന്ദിയോ തമിഴോ കാണുന്നതിൽ ഇതിൽ വലിയ വ്യത്യാസമില്ല എന്ന് തോന്നിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു. കൂടുതലും മറ്റ് ലാംഗ്വേജ് സിനിമകൾ കാണാൻ ഇഷ്ടം തോന്നിയ ഒരു സമയമുണ്ട്. അതിൽ നിന്ന് നമ്മൾ വീണ്ടും തിരിച്ചു വന്നത് ഒരുപക്ഷെ ഈ ന്യൂ ജനറേഷന്റെ സ്റ്റാർട്ടിങ്ങിലെ കുറേ നല്ല സിനിമകൾ കൂടെ അതിലൂടെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പൊ ഇറങ്ങി ഇപ്പം ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന ദൃശ്യം എന്ന സിനിമയാണ്. ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഒരു കമ്പാരിസൺ നടത്താനും പറ്റില്ല അതുകൊണ്ട് തന്നെ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പല സംവിധായകരും ഇപ്പൊ ഈ പറഞ്ഞ ദൃശ്യം സംവിധാനം ചെയ്ത സംവിധായകൻ ഒരു പക്ഷേ അദ്ദേഹം ഈയിടെ ഒരു ഇന്റർവ്യൂ വായിച്ചതിൽ ഞാൻ കാണുകയുണ്ടായി, മമ്മൂട്ടിയെ അപ്രോച്ച് ചെയ്തു, സിനിമ ഡേറ്റ് കിട്ടിയില്ല എന്നൊരു ഇത് വന്നു. അപ്പൊ അങ്ങനെ പല സംവിധായകർക്കും ഇവരുടെ ഡേറ്റ് കിട്ടാതെ പണ്ട് വെയിറ്റ് ചെയ്യേണ്ട ഒരു ആ ഒരു സന്ദർഭം മാറി അവരുടെ മനസ്സിലുള്ള കഥ പുറത്തു കൊണ്ടുവരാൻ പറ്റി, അത് നമ്മൾ ആസ്വദിക്കാനും പറ്റി. അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കിയത് തീർച്ചയായും ഇത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
തീർച്ചയായും സ്മിതയുടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് വിജയ്. തീർച്ചയായും സ്മിത പറഞ്ഞതിനോട് താങ്കൾക്ക് അനുകൂലിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് സൂപ്പർ സ്റ്റാരങ്ങളുടെ ഒരു പിടിയിൽ നിന്ന് സിനിമയെ രക്ഷിക്കുകയും പുതിയ സംവിധായകർക്കും പുതിയ കഥാകാരന്മാർക്കും അവരുടെ മനസ്സിലുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഈ ന്യൂ ജനറേഷൻ സിനിമ പൂർണ്ണമായിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ്. പ്രമേയത്തിലും ആ പുതുമ കാണാൻ കഴിയുന്നു എന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ?
സ്മിത പറഞ്ഞ അഭിനയോട് ഞാൻ യോജിക്കുന്നു. സിനിമ എന്നുള്ള സ്പേസ് വളരെയധികം ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു, നമുക്ക് ഡെമോക്രാറ്റൈസ് ചെയ്യപ്പെട്ടു, ആർക്കും കടന്നു വരാനൊരു സ്റ്റേജായി മാറി. പക്ഷെ അതിലും വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യം ന്യൂ ജനറേഷൻ, അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നുള്ള വാക്ക് വിട്ടു കഴിഞ്ഞാൽ, ഈ പുതിയ തരം ചില സിനിമകൾ ഉണ്ടായതിൽ അതിഭീകരമായ രീതിയിലായിരുന്നു പണ്ട് നാടകീയത സിനിമയിൽ, അതായത് മെലോഡ്രാമ എല്ലാം കുത്തിക്കയറ്റി നമ്മുടെ സിനിമകൾ ആകെ നശിപ്പിക്കുകയായിരുന്നു. തമിഴിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള മെലോഡ്രാമയുള്ള സിനിമയായിരുന്നു നമ്മുടെ ചില സിനിമകൾ. സോൾട്ട് ആൻഡ് പെപ്പർ, അന്നയും റസൂലും തുമ്മുകളായ സിനിമകളിൽ നാടകീയത വളരെ കുറച്ച്, മനുഷ്യർ സംസാരിക്കുന്ന പോലെ കഥാപാത്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങുകയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ, നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പോലെ സന്ദർഭങ്ങൾ സിനിമയിൽ വരികയും ചെയ്തു. അത് ഭയങ്കര ഒരു വലിയ മാറ്റം, റിലീഫായിരുന്നു. അതായത് ഒരു 50 രൂപ കൊടുത്തിട്ട് നമ്മൾ തിയേറ്ററിൽ പോയിരുന്ന സിനിമ കാണുന്ന പ്രേക്ഷകനെ തിന്നാൻ വരുന്ന രീതിയിലുള്ള സിനിമകൾ, അതായത് അവന്റെ ലോജിക്കിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സിനിമകൾ മാറി. അതായത് അമാനുഷീനായ നായകന്മാര്, അവന്റെ നമുക്ക് എല്ലാവർക്കും ഒരു കോമൺ സെൻസ് ഉണ്ട്, ആ കോമൺ സെൻസിനെ പരിഹസിക്കുന്ന രീതിയിലുള്ള സിനിമകൾ മാറി കുറച്ച് നല്ല സിനിമകൾ ഉണ്ടായി. പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് പിന്നീട് ലേബർ ചെയ്യപ്പെട്ട പല കലാനാളയങ്ങളും ഈ ലോജിക്കിനെ വീണ്ടും പരിഹസിക്കാൻ തുടങ്ങി. അപ്പൊ ഈ അനീർ റസൂൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ തന്നെ, അനീർ റസൂലും രാജീർവി ചെയ്ത സിനിമ, അത് നമ്മുടെ സൗണ്ട് റെക്കോർഡിംഗ് പുറത്ത് ചെയ്തത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സിനിമ, അതായത് ഒരു നമ്മുടെ ബുദ്ധിയെ പരിഹസിക്കാത്ത ഒരു സിനിമ.
തീർച്ചയായും വിജയ് പറഞ്ഞു വരുന്നത് ഒരു ന്യൂ ജനറേഷൻ എന്ന പ്രയോഗത്തെക്കാൾ കൂടുതൽ റിയലിസ്റ്റിക് ആയ സിനിമകൾ മലയാളത്തിൽ വന്നു തുടങ്ങി എന്നുള്ളതായിരിക്കും. തീർച്ചയായും വിജയ് വളരെ പ്രസക്തമായി വിജയുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഡോക്ടർ ഐ ബി, എന്തായാലും വിജയുടേത് കൂടുതൽ റിയലിസ്റ്റിക് ആയ സിനിമകൾ ന്യൂ ജനറേഷൻ എന്ന വാക്കിനേക്കാൾ എന്നുള്ളതാണ് വിജയ് ഉപയോഗിക്കുന്നത്. ഞാൻ അതിനിടയ്ക്ക് താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, താങ്കൾ കേട്ടിട്ടുണ്ടാകും അടുത്ത കാലത്ത് ഇറങ്ങിയ വെടി വഴിപാട് എന്ന സിനിമ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ, അതിൽ കൂടുതൽ എന്താ പറയുക ഒരു ലൈംഗികതയുടെ അതിപ്രസരം, അല്ലെങ്കിൽ ലൈംഗികത തുറന്നു പറയാനുള്ള ലൈസൻസ് ആണ് സിനിമ എന്ന രീതിയിലാണ് ന്യൂ ജനറേഷൻ എന്ന പേരിൽ അവർ സ്വയം അവകാശപ്പെട്ടുകൊണ്ട് പുറത്തിറക്കുന്നത്. താങ്കൾ ഈ ചൂണ്ടിക്കാണിച്ച കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സിനിമകൾ മലയാള സിനിമ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും?
അങ്ങനെ ഈ അസഭ്യ ഭാഷയും ലൈംഗികതയുടെ ഒക്കെ ഒരു അതിപ്രസരം ചില ന്യൂ ജനറേഷൻ സിനിമകളുടെ ഒരു പ്രശ്നമാണ്. ഉദാഹരണത്തിന് ട്രിവാൻഡ്രൻ ലോഡ്ജ് ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രമാണ്, അതിന്റെ ഭാഷയും അതൊക്കെ. പിന്നെ അതുപോലെ ആമേനും അങ്ങനെ ഒത്തിരി അസഭ്യ ഭാഷ വന്ന ഒരു, അങ്ങനത്തെ ചില വശങ്ങൾ, അത് സിനിമയുടെ ഒരു പൊതുവായ ഒരു പ്രശ്നമാണ്. അത് ഇപ്പോഴും സിനിമയിൽ അങ്ങനത്തെ ഈ ലൈംഗികതയും ഈ അസഭ്യ ഭാഷയും അതൊക്കെ ന്യൂ ജനറേഷൻ കൊണ്ട് മാത്രം ഉണ്ടായതാണോ എന്ന് പറയാൻ സാധിക്കുന്നു. അത് പണ്ടും അങ്ങനത്തെ സിനിമകളും അങ്ങനത്തെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെപ്പോഴും സെൻസർ ബോർഡും അതുപോലെ തന്നെ പ്രേക്ഷകരും തിരസ്കരിക്കാറുമുണ്ട്.
തീർച്ചയായും. എന്തായാലും നമുക്ക് ഈ ചർച്ചയിൽ അവസാനമായി 2013 സിനിമകളെ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം കൂടി നോക്കാനുള്ളത് താരങ്ങളുടെ, അല്ലെങ്കിൽ നടീനടന്മാരുടെ കടന്നുവരവാണ്. മോഹൻലാലിനും മമ്മൂട്ടിക്ക് ശേഷം ഏതെങ്കിലും പുതിയ നടന്മാർ കാര്യമായി കടന്നു വരുന്നുണ്ടോ, അല്ലെങ്കിൽ പുതിയ നടികൾ കടന്നു വരുന്നുണ്ടോ എന്നത് വിലയിരുത്തുകയാണെങ്കിൽ, അവർക്ക് പകരം വെക്കാവുന്ന ആരെയെങ്കിലും 2013 കണ്ടെത്താൻ കഴിഞ്ഞതായി തോന്നുന്നുണ്ടോ? സ്മിതയ്ക്ക് എന്ത് തോന്നുന്നു?
ഞാൻ പകരം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ എന്നാലും എന്റെ, ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു സൂപ്പർ സ്റ്റാറിനെ ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ല. ഒരു കഥ കണ്ടു കഴിയുമ്പോൾ ആ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ അതായിരിക്കും എന്റെ, ഞാൻ ആ വ്യക്തിയുടെ ഫാനായിരിക്കും ആ ഒരാഴ്ചത്തെ കാലത്തേക്ക്, അല്ലെങ്കിൽ അടുത്ത സിനിമ കാണുന്നവരെ. അങ്ങനെ നോക്കിയപ്പോൾ ഈ 2013 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിനെയാണ്. പൃഥ്വിരാജിന്റെ സിനിമകൾ കണ്ടപ്പോഴാണ് ഒരു പക്ഷേ അങ്ങനെയുള്ള ചാലഞ്ചിങ് റോൾസ് ഒത്തിരിയും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയ ഒരു വ്യക്തി എന്ന് പറയാനായിട്ട്.
ഡോക്ടർ ഐ ബി നീരാക്കൽ, പൃഥ്വിരാജിന്റെ കാര്യം തീർച്ചയായും മെമ്മറീസ് പോലുള്ള ചിത്രങ്ങളിലൂടെ, അല്ലെങ്കിൽ സെലുലോയിഡ് പോലുള്ള ചിത്രങ്ങളിലൂടെ വ്യത്യസ്ത റോളുകൾ പോലും പൃഥ്വിരാജ് ഈ വർഷം കടന്നുപോയ വർഷം ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് അടുത്ത കാലത്ത് കടന്നു വന്ന ഫഹദ് ഫാസിൽ പോലുള്ള, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ പോലുള്ള താരങ്ങൾ, അവരുടെ ഒരു റേഞ്ച് എത്രത്തോളം ഉണ്ടെന്നാണ് 2013 കഴിഞ്ഞു പോകുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്?
ഫഹദ് ഫാസിൽ എന്റെ അഭിപ്രായത്തിൽ വളരെ, അവരുടെ ചിത്രങ്ങളെല്ലാം വളരെ വ്യത്യസ്തവും പ്രമേയത്തിലുള്ള വ്യത്യസ്തയെല്ലാം വളരെ ഉണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ കഥാപാത്ര സെലക്ഷനും എന്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. ഉദാഹരണത്തിന് പുള്ളിയുടെ ശ്യാം പ്രസാദിന്റെ ആർട്ടിസ്റ്റ് എന്ന സിനിമയില് ഫഹദിന്റെ റോള് വളരെ വളരെ നല്ല രീതിയിൽ പുള്ളി ചെയ്തൊരു സിനിമയാണത്. എന്തോ സിനിമ അത്ര വിജയമായില്ലെങ്കിലും ആ സിനിമയുടെ കഥാപാത്രത്തിന് വളരെ ശക്തിയുള്ള ഒരു കഥാപാത്രമാണ് അതില്. എന്റെ അഭിപ്രായത്തിൽ ഈ ഈ പുതിയ ശൈലി കൊണ്ട് ഇപ്പൊ നമ്മുടെ സൂപ്പർ താരങ്ങളും, എന്നാ നമ്മുടെ സൂപ്പർ താരങ്ങളെല്ലാം വളരെ കഴിവുള്ള കഥാപാത്ര താരങ്ങളാണ്, എല്ലാവരും ഭരത അവാർഡുകളും എല്ലാം നേടിയിട്ടുള്ളവരാണ്. പക്ഷേ ഈ പുതിയ സ്ഥിതി വിശേഷം കൊണ്ട് ഉണ്ടായിരിക്കുന്ന എന്റെ അഭിപ്രായത്തില് അവരുമെല്ലാം വ്യത്യസ്തമായ പ്രമേയങ്ങളിലും വ്യത്യസ്തമായ സിനിമകളിലും അഭിനയിക്കാനൊരു ശ്രമം നടത്തി തുടങ്ങി. അതാണ് എന്റെ അഭിപ്രായത്തിൽ ഈ 2013 വിശേഷം.
തീർച്ചയായും വളരെ പോസിറ്റീവായാണ് താങ്കൾ ഈ 2013 കാണുന്നത്. ഷാബുവിന് എന്താണ് ഇതേക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുക?
എനിക്ക് തോന്നുന്നു ഒരു പകരം വെക്കാൻ മമ്മൂട്ടിക്കും ഇപ്പോൾ നമുക്ക് ഈ പുതുമുഖ നടന്മാരുടെ ഈ കുറഞ്ഞ നാളത്തെ പരിചയം വെച്ചുകൊണ്ട് നമുക്ക് അവരേക്ക് പകരം വെക്കാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഒരു ഒരു നമുക്ക് നല്ല റോളുകൾ ലഭിക്കും എന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഭഗത് ഫാസിലിലൂടെ മാത്രമാണ്. കാരണം പൃഥ്വിരാജ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിനൊരു പടി മുകളിലാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. സ്ക്രീൻ ഒരു പടി മുകളിലാണ് ഭഗത് ഫാസിലിന് തോന്നുന്നു. ഡോക്ടർ പറഞ്ഞതുപോലെ ആസസ് എന്ന സിനിമ, അത് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു യുവ നടനും ഇന്ന് മലയാള സിനിമയെ സജീവമായിട്ടുള്ള ഒരു യുവ നടനും അത്ര ഭാവതീവ്രതയോട് ആ റോൾ അവതരിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഭഗത് ഫാസിലിനാണ് 2013 തൊട്ട് അങ്ങോട്ടുള്ള ഒരു ഒരു ഭാവി കാണുന്നത്. അതുപോലെ നടിമാരിൽ പ്രത്യേകിച്ച് ആരെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എങ്കിലും 24 നോട്ട് കാർഡ് എന്ന സിനിമയില് ആ സ്വാതി റെഡ്ഡി എന്ന കുട്ടി, അത് ഒരു വളരെ മികച്ച വേഷമെന്ന് പറയാൻ കഴിയത്തില്ലെങ്കിലും ഒരു ഒരു പ്രത്യേകത ഒരു ചലന പ്രേക്ഷകന്റെ മനസ്സിൽ ആ കുട്ടിയുടെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്.
തീർച്ചയായും വിജയ്, താങ്കൾക്കും ഈ ഒരു പ്രതീക്ഷാവഹമായ ഒരു വർഷം തന്നെ ആയിരുന്നു 2013 മലയാള സിനിമയ്ക്ക് തോന്നുന്നുണ്ടോ?
തീർച്ചയായും പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഒരു കാരണം നമ്മള് ഫാസിലിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ മറന്നു പോകുന്ന ഒരു നടനുണ്ട്, ഇന്ദ്രജിത്തിനെ കുറിച്ച്. ഇന്ദ്രജിത്തിന്റെ ചില സിനിമകളിൽ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള സിനിമയിലെ ചില ഭാഗങ്ങൾ കണ്ടാൽ മതി ആ ഒരു നടന്റെ ഒരു റേഞ്ച്
മനസ്സിലാക്കാം
നമ്മള്. അപ്പം നമ്മൾ ഒരു പ്രത്യേക നടനെയോ നടിയോ എടുത്തുകൊണ്ട് വിശകലനം ചെയ്യുന്നതിൽ കൂടുതൽ പുതിയ വർഷത്തിന് എന്തെല്ലാം പുതിയ പുതിയ പ്രമേയങ്ങൾ വരും, ആ പുതിയ പുതിയ പ്രമേയങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള സാധ്യതകളാണ് ഉള്ളതെന്ന് അന്വേഷിക്കാനാണ് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം. കാര്യം മോഹൻലാലിലെ മമ്മൂട്ടിയുടെയും ഞാൻ പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഗോൾഡൻ ടൈമാണ്, സുവർണ അവസരമാണ്. കാര്യം സിനിമ എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ നടത്താൻ സന്നദ്ധതയുള്ള ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കള്ളനാണയങ്ങളുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ നടത്താനുള്ള ആളുകളിലൂടെ പുതിയ പുതിയ തിരക്കഥകൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെടുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പറയുന്നത് നിശബ്ദം എന്ന് പറഞ്ഞ സിനിമ, അമിതാഭ് ബച്ചൻ 65 വയസ്സുള്ള അമിതാഭ് ബച്ചനും വളരെ ചെറുപ്പക്കാരിയല്ല ടബു ആയിട്ടുള്ള മനോഹരമായ പ്രണയം ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നു അത്, നിശബ്ദം എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ വയസ്സായെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് സാധ്യമല്ല. ഉറപ്പായിട്ടും അമ്മയുടെ മോഹൻലാലിനും ഇനിയും വരുന്ന കാലങ്ങളിൽ 10, 15, 20 വർഷങ്ങളിൽ അവർക്ക് പറ്റുന്ന സിനിമകൾ ഉണ്ടാകാനുള്ള സ്കോപ്പ് ഇവിടെ തന്നെയുണ്ട്. നമ്മളിപ്പോ അതുകൊണ്ട് സൂപ്പർ താരമെന്നോ അല്ലെങ്കിൽ കള്ളു തിരിച്ച് വേർതിരിക്കാതെ 2014 വളരെയധികം സാധ്യതയുള്ള വർഷമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും എന്തായാലും മലയാള സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷകൾ ഉണ്ടെന്ന് തന്നെയാണ് ആസ്വാദകർ ഇപ്പോൾ പറയുന്നത്. കുറഞ്ഞപക്ഷം ഓസ്ട്രേലിയൻ ആരാധകരുടെ ആസ്വാദകരുടെ ഒരു പരിച്ഛേദമെങ്കിലും ഇപ്പോൾ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മലയാള സിനിമയെ കാത്തിരിക്കുന്നത്. എന്തായാലും ഇത്തരം ചർച്ചകൾ നമുക്ക് SBS മലയാളം റേഡിയോയിൽ ഇനിയും തുടരും. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും വളരെയധികം നന്ദി.
താങ്ക് യു.